അവൻ നമ്മോട് കൽപ്പിക്കുന്നത് ചെയ്യുവാൻ നാം തയ്യാറാണെങ്കിൽ മാത്രമേ അവനെ നമ്മുടെ സ്നേഹിതൻ എന്ന് വിളിക്കുവാൻ കഴിയുള്ളൂ.
പ്രിയരേ, വന്ദനം. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ മാറാതെ നിൽക്കുന്നത് ദൈവത്തിന്റെ തിരുവചനം മാത്രം. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചനം, ജീവിതങ്ങൾക്ക് രൂപാന്തരം വരുത്തുന്ന ദൈവവചനം, ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും തരുന്ന ദൈവവചനം, ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്ന, നിത്യമായ രക്ഷയിലേക്ക് നമ്മെ നയിക്കുന്ന ദൈവവചനം. ഇന്നും പഠിക്കുവാൻ ലഭിച്ച അവസരത്തെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ജീവസന്ദേശത്തിന്റെ വചനപഠന പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. ജോർജ് ഫിലിപ്പ് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചാലും.
ദൈവത്തിന്റെ തിരുവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാക്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുവാൻ ആഗ്രഹിച്ചത്. അതെ, ഫിലിപ്പ് ലേഖനം 2 അഞ്ച് മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ആദിമസഭയിൽ പാടിക്കൊണ്ടിരുന്ന പാട്ടിന്റെ ഒരു ഭാഗമായിരിക്കും ഇതെന്ന് നാം കണ്ടുകഴിഞ്ഞു. ദൈവത്തെ അനുസരിക്കുവാനും മനുഷ്യരെ ശുശ്രൂഷിക്കുവാനും കഴിയത്തക്കവണ്ണം തന്റെ അവകാശങ്ങളെ, തന്റെ പദവികളെ മാറ്റിവെക്കുന്ന അവസ്ഥയിൽ യേശു ക്രിസ്തു താഴ്മ ഉള്ളവനായിരുന്നു. ക്രിസ്തുവിന്റേതുപോലെ നമ്മുടെ മനോഭാവവും ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹത്തിൽ ശുശ്രൂഷിക്കുന്നതായിരിക്കണം, അല്ലാതെ കുറ്റബോധത്തിലോ ഭയത്തിലോ ആകരുത്. താങ്കളുടെ മനോഭാവം തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം താങ്കൾക്കുണ്ട്. മറ്റുള്ളവർ താങ്കളെ ശുശ്രൂഷിക്കണമെന്ന പ്രതീക്ഷയോടെ താങ്കൾക്ക് ജീവിതത്തെ നേരിടുകയോ താങ്കൾക്ക് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ ഒരുങ്ങുകയോ ചെയ്യാം. ഈ മഹത്തായ സത്യം അത്രേ നാം കഴിഞ്ഞ ദിവസം കണ്ടുകൊണ്ടിരുന്നത്. ഫിലിപ്പ് ലേഖനം 2 പ്രധാന വിഷയം ക്രിസ്തീയ ജീവിതത്തിന്റെ മാതൃക എന്നുള്ളതാകുന്നു. ഈ വിഷയം മറക്കരുത്. ആദ്യത്തെ 4 വാക്യങ്ങളിൽ മറ്റുള്ളവരെ ശ്രേഷ്ഠരെ നെണ്ണുവാൻ പ്രബോധിപ്പിക്കുന്നു. തുടർന്ന് ക്രിസ്തുവിന്റെ ഭാവം, മനസ്സ് ഓരോ ദൈവപൈതലിനും ഉണ്ടായിരിക്കണം എന്ന് പൌലോസ് ഉദ്ബോധിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ഭാവം താഴ്മയുടെ ഭാവമായിരുന്നു. ക്രിസ്തുവിന്റെ താഴ്മയുടെ 7 പടികൾ കഴിഞ്ഞ ദിവസം നാം പഠിക്കുകയുണ്ടായി. അവ ഓർക്കുന്നുണ്ടോ? 1, അവൻ സ്വർഗമഹിമ വിട്ട് താണിറങ്ങി വന്നു. 2, തന്നെത്താൻ ഒഴിച്ചു. 3, ദാസരൂപമെടുത്തു. 4, മനുഷ്യ സാദൃശ്യത്തിലായി. 5, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. 6, മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. 7, ക്രൂശിലെ മരണത്തോളം തന്നെ. അതെ, ഇതിനേക്കാൾ ഉപരി താഴ്ത്തുവാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. പലപ്പോഴും നാം നമ്മുടെ അവകാശങ്ങൾ എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് ദോഷം വരുന്ന വിധത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യാറില്ലേ? വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് വ്യത്യസ്തമായ ഒരു മനോഭാവം ഉണ്ടായിരിക്കേണ്ടതാണ്. അതെ, നമ്മുടെ അവകാശങ്ങളെ മാറ്റിവെച്ചും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു താഴ്മയുടെ ഭാവം. നാം ക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു എങ്കിൽ അവിടുന്ന് നമ്മെ കാണിച്ചിരിക്കുന്നതുപോലെ നാമും ജീവിക്കുകയും വേണം. നമ്മുടെ പരിശ്രമങ്ങൾക്ക് അംഗീകാരം ലഭിച്ചില്ലെങ്കിൽ പോലും നാം മറ്റുള്ളവരെ ശുശ്രൂഷിക്കേണ്ടതാണ്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ സ്നേഹിത, താങ്കൾ താങ്കളുടെ അവകാശങ്ങളെന്ന് പറയുന്ന ചിലതിൽ കടിച്ചു ഞാന്ന് കിടക്കുകയാണോ? അതോ താങ്കൾ ശുശ്രൂഷിക്കുവാൻ തയ്യാറായിരിക്കുകയാണോ? അങ്ങനെ സ്വയം താഴ്ത്തിയ ക്രിസ്തുവിനെ പിതാവായ ദൈവം ഉയർത്തി. അതായിരുന്നു പിതാവിന്റെ മനസ്സ്. ക്രിസ്തു സ്വയം താഴ്ത്തിയ 7 പടികൾ പോലെ ദൈവം ക്രിസ്തുവിനെ ഉയർത്തിയ 7 പടികൾ ഇന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ക്രിസ്തുവിനെ ഉയർത്തുക എന്നതാണ് പിതാവായ ദൈവത്തിന്റെ മനസ്സ്. ദൈവത്തിന്റെ മനസ്സ് അഥവാ ക്രിസ്തുവിനെ ഉയർത്തുന്നത് പിതാവായ ദൈവത്തിന്റെ മനസ്സ് ക്രിസ്തുവിനെ ഉയർത്തുക എന്നതാണ്. താഴ്മയുടെ കീഴ്പോട്ടുള്ള 7 പടികൾ നാം കണ്ടുകഴിഞ്ഞു. ഉയർച്ചയുടെ മുകളിലോട്ടുള്ള 7 പടികൾ നമുക്കിനിയും ചിന്തിക്കാം. 2:9 വാക്യം, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി, സകല നാമത്തിനും മേലായ നാമം നൽകി. ഉയർച്ചയുടെ 1 പടിയാണിത്. ദൈവവും അവനെ ഉയർത്തി. അവൻ സൃഷ്ടിച്ച ഈ അഖിലാണ്ഡത്തിൽ യേശുക്രിസ്തു ഉയർത്തപ്പെടണമെന്നുള്ളതാണ് പിതാവായ ദൈവത്തിന്റെ പരമമായ ഉദ്ദേശം. എവിടെ മനുഷ്യൻ അധിവസിക്കുന്നുവോ, എവിടെ മനുഷ്യൻ ദൈവത്തോട് മറുതലിച്ചുവോ, ആ ഭൂമിയിൽ തന്നെ അവനെ ഉയർത്തണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. ഈ ഭൂമിയെ ശ്രദ്ധേയവും മഹത്വകരവുമാക്കുന്നത് ഇവിടെ നടന്നതായ ക്രിസ്തുവിന്റെ മരണം ഒന്നും മാത്രമാണ്. വാനശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അഖിലാണ്ടത്തിൽ നാം വെറുമൊരു പൊട്ടു മാത്രമാകുന്നു എന്നാണ്. ഈ ഭൂമിയെ തുടച്ചു മാറ്റിയാൽ തന്നെയും അഖിലാണ്ടത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സംഗതിയൊന്നും ആയിരിക്കില്ല. അത് തികച്ചും വാസ്തവമായ കാര്യമാണ്. ഒരു ചെറിയ ഗ്രഹത്തെ ബാധിച്ചിരിക്കുന്ന പകർച്ചവ്യാധിയാണ് മനുഷ്യർ എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അവസ്ഥ അതാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരികയും ക്രൂശിൽ മനുഷ്യന് വേണ്ടി മരിക്കുകയും ചെയ്തു എന്നത്ര മനുഷ്യന് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനുള്ള ഉന്നതമായ പദവി നൽകിക്കൊടുത്തത്. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി എന്ന് നാം വായിച്ചു. തുടർന്ന് രണ്ടാമത്തെ പടി, സകല നാമത്തിനും മേലായ നാമം നൽകി എന്നുള്ളതാണത്. ക്രിസ്തുവിന്റെ നാമം വെറുതായെടുക്കുമ്പോൾ ഈ കാര്യം ഓർത്തിരിക്കേണ്ടതാണ്, നാം ഇത് പ്രത്യേകം ചിന്തിക്കേണ്ടതാണ്. ചിലർ ശാപവാക്കായും പരിഹാസ വിഷയവുമായി കരുതുന്ന നാമം ഏറ്റവും ഉയർന്ന നാമമാക്കി തീർക്കുവാനാണ് ദൈവത്തിന്റെ ആഗ്രഹം. പത്താം വാക്യം നോക്കിക്കെ, അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും. ഈ വാക്യത്തിൽ ക്രിസ്തുവിന്റെ ഉയർച്ചയുടെ അടുത്ത മൂന്ന് പടികൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. മൂന്നാമത്തെ പടി, അങ്ങനെ യേശു ക്രിസ്തുവിന്റെ നാമത്തിങ്കൽ എന്നതാണ്. യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. ബേത്ലഹേമിലെ അവന്റെ ജനനത്തിനു മുമ്പ് ദൂതന്മാർ ഇപ്രകാരം പറഞ്ഞു, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടേണം. ഇനിയും പ്രവചനവുമായുള്ള ബന്ധം നമുക്ക് ശ്രദ്ധിക്കാം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യേശുവിനെ ഇമ്മാനുവേൽ എന്ന് വിളിക്കുന്നതായി വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും കാണുവാൻ കഴിയുമോ? അങ്ങനെ കാണുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആ പ്രവചനം നിവൃത്തിയായിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. എന്നാൽ ഇത് നിവർത്തിക്കപ്പെട്ട മനോഹരമായ പ്രവചനങ്ങളിൽ ഒന്നാണ്. ദൂതൻ പറഞ്ഞത് അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് യേശു എന്ന് അവന് പേരിടണമെന്നത്രേ. താങ്കൾക്ക് എന്നെ യേശു എന്ന് വിളിക്കാൻ കഴിയില്ല, കാരണം എനിക്ക് എന്നെ തന്നെ പോലും രക്ഷിപ്പാൻ കഴിയില്ല. താങ്കളെയും യേശു എന്ന് വിളിക്കുവാൻ കഴിയുകയില്ല, താങ്കൾക്ക് താങ്കളെ രക്ഷിപ്പാൻ കഴിയുകയില്ലല്ലോ. നാം എല്ലാവരും ഒരേ കപ്പലിലാണ് ഇന്നായിരിക്കുന്നത്. മനുഷ്യകുലം മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിലാണ്, അത് മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷകൻ ഉണ്ടാകണമെങ്കിൽ അവൻ പുറത്തുനിന്ന് വരേണ്ടതാണ്. മനുഷ്യ കുടുംബത്തിനും പുറമെ നിന്നാണ് ആ രക്ഷകൻ വരേണ്ടത്. യാതൊരു മനുഷ്യനും രക്ഷകനായിരിക്കാൻ കഴിയുകയില്ല. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടേണം. അവന് എങ്ങനെ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയും? അവൻ ദൈവം നമ്മോടുകൂടെയുള്ള ഇമ്മാനുവേൽ ആയിരിക്കുന്നതുകൊണ്ട് അത് സാധ്യമാണ്. ബേത്ലഹേമിൽ ജനിച്ച ശിശു ദൈവം നമ്മോടുകൂടെയുള്ള ഇമ്മാനുവേലാണ്. അവൻ ദൂതന്മാരുടെ രൂപമല്ല, മനുഷ്യരുടെ, അതെ, നമ്മുടെ ഓരോരുത്തരുടെയും രൂപമാണ് തന്റെ മേലെടുത്തത്. അവൻ ദൈവം നമ്മോടുകൂടെയുള്ള ഇമ്മാനുവേലാണ്. അവൻ ഇമ്മാനുവേൽ ആയിരിക്കുന്നതുകൊണ്ട് അവനെ യേശു എന്ന് പേർ വിളിക്കുവാൻ കഴിയും. പ്രിയ സുഹൃത്തെ, വേറൊരു വ്യക്തിയെയും യേശു എന്ന് വിളിക്കുവാൻ കഴിയുകയില്ല എന്നതാണ് വാസ്തവം. ദൈവം പറയുന്നത് ഈ ഭൂമിയിൽ വന്നപ്പോൾ അവന് നൽകപ്പെട്ട നാമം ഞാൻ സകല നാമത്തിനും മേലായി ഉയർത്തുവാൻ പോകുകയാണ് എന്നത്രേ. നാലാമതായി തുടർന്ന് ഉയർച്ചയുടെ നാലാമത്തെ പടി കാണുന്നു, സ്വർലോകരുടെയും എന്നതാണ് അതത്. അഞ്ചാമത്തെ പടി ഭൂലോകരുടെയും എന്നതാണ്. ആറാമത്തെ പടി അധോലോകരുടെയും എന്നതാണ്. സകല മനുഷ്യരും അവസാനം രക്ഷപ്രാപിക്കുമെന്ന് പറയുന്നവർ ഈ വാക്യം ഉപയോഗിക്കാറുണ്ട്. ഫിലിപ്പി ലേഖനത്തിന്റെ വിഷയം ക്രിസ്തുവിന്റെ കർത്തൃത്വമാണ്. അവന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങത്തക്ക വിധം ദൈവം അവനെ ഏറ്റവും അധികം ഉയർത്തി. അതായത് യേശു കർത്താവാകയാൽ പാതാളം പോലും അവന്റെ മുമ്പാകെ മുട്ടുമടക്കേണ്ടതാണ് എന്നർത്ഥം. അവൻ ദൈവമാണ്. വെറുതെ മുട്ടുമടക്കുന്നത് രക്ഷയെ അല്ല അർത്ഥമാക്കുന്നത്. കൊലോസിയർ 1:20 യേശുവിന്റെ കർത്തൃത്വത്തെക്കുറിച്ചല്ല പറയുന്നത്. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തര സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെക്കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി എന്ന് നാം വായിക്കുന്നു. അവിടെ പറയുന്നത് യേശുവിന്റെ കർത്തൃത്വത്തെക്കുറിച്ചല്ല, പിന്നെയോ ക്രിസ്തുവിന്റെ നിരപ്പിന്റെ ശുശ്രൂഷയെയും അവന്റെ വീണ്ടെടുപ്പിന്റെ പ്രവർത്തനത്തെയുമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എന്താണ് നിരപ്പിച്ചിരിക്കുന്നത്? എന്താണ് വീണ്ടെടുത്തത്? അതിൽ പാതാളവും ഉൾപ്പെടുന്നുണ്ടോ? ഇല്ല. അധോലോകം ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല. ഈ വാക്യത്തിൽ വീണ്ടെടുപ്പിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനാൽ ആണ് പാതാളത്തെക്കുറിച്ച് സൂചിപ്പിക്കാതിരുന്നത്. പാതാളത്തിൽ വീണ്ടെടുപ്പില്ല. ഈ രണ്ട് വാക്യങ്ങൾ ഒന്നിച്ച് ചിന്തിച്ചാൽ അധോലോകരിൽ യേശുവിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നവർ അവന്റെ കർത്തൃത്വത്തെ അംഗീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് കാണുവാൻ കഴിയും. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും. അതെ, ക്രിസ്തുവിന്റെ ഉയർച്ചയുടെ ഏഴാമത്തേതും അവസാനത്തേതുമായ പടി ഇനി 11-ാം വാക്യത്തിൽ നാം വായിക്കാം. എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറയും. എല്ലാവരും അവനെ രക്ഷകനായി ഏറ്റുപറഞ്ഞ് അംഗീകരിക്കും എന്നല്ല അതിന്റെ അർത്ഥം. നരകത്തിൽ പോലും അവർക്ക് യേശു കർത്താവാണെന്ന് സമ്മതിച്ചേ പറ്റുകയുള്ളൂ. അത് തന്നെ അവരുടെ യാതന വർദ്ധിപ്പിക്കുന്ന സംഗതിയാണെന്ന് അത്ര ഞാൻ ചിന്തിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, യേശു താങ്കളുടെ കർത്താവല്ല എങ്കിൽ അവനെ കർത്താവെന്ന് വിളിക്കുന്നതിൽ താങ്കൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. അനേകർ തന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കും, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും, എങ്കിലും ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് അവർ പറയും എന്ന് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അവൻ താങ്കളുടെ കർത്താവാണെന്ന് പറയുന്നതിന് മുൻപായി പ്രിയ സുഹൃത്തെ, താങ്കൾ അവനെ താങ്കളുടെ രക്ഷകനായി അറിയുകയാണ് വേണ്ടത്. അവിടുന്ന് താങ്കളുടെ രക്ഷകനാണെങ്കിൽ താങ്കളുടെ കർത്താവായി അവനോട് താങ്കൾക്ക് അനുസരണമുള്ളവനായി തീരാവുന്നതാണ്. യേശുക്രിസ്തു എന്റെ ഉത്തമ സഖിയാണെന്ന് പറയുന്നത് തന്നെ സൂക്ഷ്മതയോടെ ആയിരിക്കേണ്ടതാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അവൻ നമ്മോട് കൽപ്പിക്കുന്നത് ചെയ്യുവാൻ നാം തയ്യാറാണെങ്കിൽ മാത്രമേ അവനെ നമ്മുടെ സ്നേഹിതൻ എന്ന് വിളിക്കുവാൻ കഴിയുകയുള്ളൂ. അവനെ നാം അനുസരിക്കുന്നില്ല എങ്കിൽ അവൻ നമ്മുടെ കർത്താവല്ല എന്ന് നാം മറക്കരുത്. അതെ, ക്രിസ്തുവിന്റെ മനസ്സിനെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്. ഇത് അനുകരിക്കുവാൻ കഴിയാത്ത ഒന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നത്രേ പറഞ്ഞിരിക്കുന്നത്. ഒരു മാറ്റിവെക്കൽ പ്രക്രിയ, നമ്മിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനമാണ് നമ്മിൽ വിനയത്തിന്റെയും താഴ്മയുടെയും ഫലങ്ങൾ പുറപ്പെടുവിക്കുക എന്നുള്ളത്. റോമൻ വീഥികളിൽ നടന്നിരുന്ന ക്രിസ്തുവിന്റെ മനസ്സിനെക്കുറിച്ചാണ് ഇനിയും നാം ചിന്തിക്കുവാൻ പോകുന്നത്. റോമൻ ഭവനങ്ങളിലും റോമൻ ജയിലിലും അത് പ്രായോഗികമായിരുന്നു എന്ന് നാം കാണുന്നതത്രേ. 3 ഉദാഹരണങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. പൌലോസിന്റെ മനസ്സ്, എപ്പഫ്രാദിത്തോസിന്റെ മനസ്സ്, അതായത് ഫിലിപ്പിയ സഭയിലെ ശുശ്രൂഷകനായിരുന്നു എപ്പഫ്രാദിത്തോസ്, അദ്ദേഹത്തിന്റെ മനസ്സ്, തിമത്യോസിന്റെ മനസ്സ്. ഈ ജാതീയ രാജ്യത്തെയും 3 പേർ ക്രിസ്തുവിന്റെ മനസ്സ് പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിച്ചിരുന്നു. അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നിരിക്കാം. ഏതായാലും ഈ 3 പേരെയാണ് ഈ ലേഖനത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നാം കാണുന്നത്, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഈ വാക്യത്തിൽ വളരെ പൊതുവായ അർത്ഥത്തിലാണ് രക്ഷ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ അത്ര ഞാൻ കാണുന്നത്. അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളും അവരുടെ സഭയിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കുവാനായി പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചാണ് പൌലോസ് അപ്പോസ്തോലൻ പറയുന്നത്. അവരെ സഹായിപ്പാനായി പൌലോസ് അവരുടെ ഇടയിലില്ല. ഇനിയും എന്നെങ്കിലും അവരുടെ അടുക്കൽ ചെല്ലാമെന്ന നിശ്ചയമില്ലായിരുന്നു. കാരണം അവനൊരു റോമൻ കാരാഗ്രഹത്തിലാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്നാണ് പൌലോസ് അവരോട് പറയുന്നത്. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്നുള്ളത് ഒരിക്കലും നമ്മുടെ പ്രവർത്തനങ്ങളാൽ രക്ഷിക്കപ്പെടാം എന്ന അർത്ഥത്തിലല്ല. ഇവിടുത്തെ അർത്ഥം നിങ്ങളുടെ വിശ്വാസം ഗൌരവമായി എടുക്കുക എന്നത്രേ. അതുമാത്രമല്ല, സഭ മുഴുവനും ഐക്യത നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും വേണം. വിശുദ്ധ പൌലോസ് ഇനിയും അവരോടൊപ്പം ഇല്ലാത്ത സാഹചര്യത്തിൽ അവർ കൂടുതൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതെ, നമ്മുടെ ജീവിതത്തിൽ നാം തനിയെ ആയിരിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. മുതിർന്ന നേതാക്കന്മാർ നമ്മെ ശ്രദ്ധിക്കാനുള്ളപ്പോൾ നാം ശ്രദ്ധയോടെ നടന്നു വന്നേക്കാം. എന്നാൽ ആരും ശ്രദ്ധിക്കുവാനില്ലാത്ത ഒരു സാഹചര്യത്തിൽ എപ്രകാരമായിരിക്കും നാം പെരുമാറുന്നത്? അടുത്ത വാക്യത്തിൽ എന്താണ് പറയുന്നത് നോക്കാം. 13-ാം വാക്യത്തിൽ, ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്? ദൈവം നിങ്ങളെ രക്ഷിച്ചെങ്കിൽ അവൻ വിശ്വാസത്താലാണ് നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നത്, അത്രമാത്രം. രക്ഷയ്ക്ക് വേണ്ടി ദൈവം യാതൊരു വിധമായ നല്ല പ്രവൃത്തികളും അംഗീകരിക്കുകയില്ല. എന്നാൽ താങ്കൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം താങ്കളുടെ പ്രവൃത്തികളെക്കുറിച്ച് ദൈവം താങ്കളോട് സംസാരിക്കും. അവന്റെ ഉൾപ്രവർത്തനത്താൽ ഉളവായ രക്ഷ ബാഹ്യമായ പ്രവർത്തനങ്ങളിൽ കാണുവാൻ കഴിയുന്ന രക്ഷയാണ്. കാൽവിൻ ഇപ്രകാരമാണ് അതിനെ വിശദീകരിച്ചിരിക്കുന്നത്, വിശ്വാസം മാത്രമാണ് രക്ഷിക്കുന്നത്. എന്നാൽ രക്ഷിക്കുന്ന വിശ്വാസം തനിയെയല്ല. യാക്കോബ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എന്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം എന്ന്. ദൈവത്തിന് മാത്രമേ ഹൃദയങ്ങളെ അറിയുവാൻ കഴിയുകയുള്ളൂ. അവൻ നമ്മുടെ ഉള്ള അവസ്ഥ അറിയുന്നു. രക്ഷാദായകമായ വിശ്വാസം എന്നിലുണ്ടോ എന്ന് ദൈവത്തിനറിയാം. താങ്കളിൽ രക്ഷയ്ക്കായുള്ള വിശ്വാസമുണ്ടോ എന്ന് ദൈവം അറിയുന്നു. എന്നാൽ താങ്കളുടെ അയൽക്കാരന് താങ്കളുടെ വിശ്വാസം കാണുവാൻ കഴിയില്ല. വിശ്വാസത്തിന്റെ പ്രവർത്തനങ്ങൾ മാത്രമേ അവന് കാണുവാൻ കഴിയൂ. നാം വിശ്വാസികളും വ്യത്യസ്തരായിട്ടുള്ള ആളുകളുമാണെന്ന് ചുറ്റുപാടുമുള്ള ആളുകൾ കാണുവാൻ തക്കവണ്ണം യഥാർത്ഥ വിശ്വാസം പ്രവർത്തനങ്ങളിൽ കൂടി കാണിച്ചു കൊടുക്കും. നാം വിശ്വാസികളാണെന്ന് തിരിച്ചറിയത്തക്കവണ്ണം എന്തെങ്കിലും അടയാളമോ മേലെഴുത്തോ ധരിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. എഴുതി ഒട്ടിച്ചുകൊണ്ട് നടക്കേണ്ടതില്ല. ഫിലിപ്പിയിലെ വിശ്വാസികളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിവുള്ളതായ വിശ്വാസത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. 14 വാക്യത്തിൽ നാം കാണുന്ന എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. പിറുപിറുപ്പോടുകൂടെ സഭയിലെ ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത്. അതാണ് ക്രിസ്തീയ പ്രവർത്തനത്തിന് കൂടുതൽ വിനാശം വരുത്തിവെക്കുന്നത്. സകലവും പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീനെന്ന് എല്ലാം എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഈ നിയമത്തിൽ ഒന്നും ഒഴിച്ചു കളഞ്ഞിട്ടില്ല. ഒരു സാഹചര്യവും പിറുപിറുക്കുവാൻ അനുവദിക്കുന്നതായി പറഞ്ഞിട്ടില്ല. ഒരു ഉപാധിയും ഇവിടെ ഉപയോഗിക്കുന്നില്ല. അതിനൊരു സ്ഥാനവുമില്ല എന്ന് ചുരുക്കം. നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും തൊഴിലിലും സാമൂഹ്യ ജീവിതത്തിലും സഭാജീവിതത്തിലും എല്ലാം ഇത് ഒരുപോലെ ബാധകമാണ്. ഈ പറഞ്ഞതുപോലുള്ള പിറുപിറുപ്പും വാദവും സാധാരണയായി കണ്ടുവരുന്നതും ദൈവിക പ്രവർത്തനത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്നത് ആകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പിറുപിറുപ്പും മരുഭൂമിയിലായിരുന്നപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ഇടപെടലുകളിൽ സ്ഥിരം ഉണ്ടായിരുന്നോന്നത്രേ. പുതിയ നിയമസഭയിലും ഇത് വളരെയേറെ കാണപ്പെടുന്നു. അതൃപ്തിയുടേതായ ചിന്തകളും സംസാരങ്ങളുമാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നന്ദി കെട്ടതും തൃപ്തിയില്ലാത്തതും സ്നേഹമില്ലാത്തതുമായ ഒരു ഭാവം ദൈവീക പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും താഴ്മയില്ലായ്മയുടെ ലക്ഷണമായി എപ്പോഴും കാണപ്പെടുകയും ചെയ്യുന്നു. ദൈവത്തോടും മനുഷ്യരോടും സമാധാനമായിരിക്കുന്ന ഒരു ഹൃദയം വാദിക്കുകയോ പിറുപിറുക്കുകയോ ചെയ്യില്ല. ശാന്തമായ സമുദ്രമാണ് ആകാശത്തിന്റെ മഹത്വം പ്രതിഫലിപ്പിക്കുന്നതെന്നോർക്കണം. നമ്മുടെ പ്രതികരണങ്ങളിൽ നാം പല നല്ല കാര്യങ്ങളും തള്ളിക്കളയുന്നു. വാദമെന്ന് പറഞ്ഞിരിക്കുന്നത് ചിന്ത, വിചാരം, ദുശ്ചിന്ത എന്നൊക്കെ പല സ്ഥലത്തും തർജ്ജമ ചെയ്തിട്ടുണ്ട്. സ്വന്തം താൽപര്യങ്ങൾക്കു വേണ്ടിയും അവകാശങ്ങൾക്കു വേണ്ടിയുമുള്ള കടിപിടി. സംശയത്തിൽ നിന്നും അവിശ്വാസത്തിൽ നിന്നുമാണ് ഇത് ഉണ്ടാകുന്നത്. ഇത് ദൈവത്തോടുള്ള മറുതലിപ്പാകുന്നു എന്ന് ചിന്തിക്കാവുന്നതാണ്. ഈ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില പ്രയോഗങ്ങൾ പഠിക്കുന്നത് നല്ലതാണ്. ഇവയെല്ലാം ക്രിസ്തീയ വിശുദ്ധിയുമായി ബന്ധപ്പെട്ടവയാണ്. അനന്യർ, മറ്റുള്ളവർക്ക് പഴിയൊന്നും പറയുവാൻ ഇട കൊടുക്കാത്തവർ എന്നർത്ഥം. നാം മറ്റുള്ളവർക്ക് അനന്യരെന്ന് ബോധ്യപ്പെടുമാറ് ജീവിക്കണം. ഇത് ഒരു ദൈവപൈതൽ ലോകത്തോട് ആയിരിക്കേണ്ട വിധമാണ്. ഒരു വിശ്വാസി വിശുദ്ധനായിരിക്കണമെന്ന് മാത്രമല്ല, തന്റെ ജീവിതത്തിന്റെ വിശുദ്ധി എല്ലാവരും കാണുകയും വേണം. പിന്നെ പരമാർത്ഥികളെന്ന്, ഒരു വിശ്വാസി തനിക്ക് തന്നെ ആയിരിക്കേണ്ട വിധമാണ് ഇവിടെ ഈ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരമാർത്ഥികൾ, ഇതിന് കലർപ്പില്ലാത്തത് എന്നാണ് അർത്ഥം. പാൽ, വീഞ്ഞ് എന്നിവയിൽ വെള്ളം ചേർക്കാത്ത അവസ്ഥയെ കുറിക്കുന്നു. ദുരുദ്ദേശങ്ങൾ ഒന്നും കൂടാതെ ആത്മാർത്ഥതയോടുകൂടെ കാര്യങ്ങൾ ചെയ്യുന്നവരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് അവരവർക്കറിയാവുന്ന കാര്യമാകുന്നുവല്ലോ. നിഷ്കളങ്കർ, ഒരു വിശ്വാസി ദൈവദൃഷ്ടിയിൽ എങ്ങനെയായിരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ചിന്ത. ഊനമില്ലാത്തത് എന്ന അർത്ഥത്തിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ അപ്പസ്തോലന്റെ മനസ്സിൽ യാഗത്തിന്റെ ചിത്രമാണുള്ളത്. ഓരോ ദൈവപൈതലും ദൈവനാമ മഹത്വത്തിനായി ഉതകുന്ന വിധത്തിൽ വേണം തന്റെ ജീവിതം മുൻപോട്ട് നയിക്കേണ്ടത്. 15 വാക്യത്തിൽ നാം കാണുന്നു, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ജ്യോതിസുകളെ പോലെ ആയിരിക്കുക. രാത്രിയിൽ നാം ആകാശത്ത് നക്ഷത്രങ്ങൾ കാണുന്നു. ദൈവം ഈ ഇരുണ്ട ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കുമ്പോൾ തനിക്കുള്ളവരെ അവൻ ചെറിയ ജ്യോതിസുകളായിട്ടാണ് കാണുന്നത്. അവരുടെ ഇടയിൽ നിങ്ങൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു എന്നത്രേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ആകാശത്തിൽ നക്ഷത്രങ്ങൾ എന്ന പോലെയാണ് ഇവിടെ ഭൂമിയിൽ നാം ആയിരിക്കേണ്ടത്. 16 വാക്യം കൂടി നോക്കിക്കാട്ട്, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെയായില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. ജീവനും വെളിച്ചവും പരസ്പര ബന്ധമുള്ളവയാണ്. നാം ജീവന്റെ വചനം മുറുകെ പിടിക്കുമ്പോൾ ഈ ലോകത്തിൽ നാം ജ്യോതിസുകളായിട്ടാണ് നിൽക്കുന്നത്. ഫിലിപ്പിയിലെ വിശ്വാസികൾ നല്ല പ്രവൃത്തികളിൽ കൂടി അവരുടെ വിശ്വാസം പ്രകടിപ്പിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ പൗലോസ് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ വിശ്വാസികൾ പൗലോസിന്റെ പ്രവർത്തനത്താൽ രക്ഷയിലേക്ക് കടന്നു വന്നവരാകിയാൽ പൗലോസിന് അവരോട് പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് 17 വാക്യത്തിൽ പറയുന്നു, എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും. ദൈവവചനത്തിലെ മനോഹരമായ വാക്യങ്ങളിൽ ഒന്നാണിത്. ക്രിസ്തീയ ജീവിതം എപ്രകാരമുള്ളതായിരിക്കണമെന്ന് ഇവിടെ ചിത്രീകരിക്കുന്നു. പഴയ നിയമത്തിലെ ഏറ്റവും പുരാതനമായ യാഗങ്ങളിൽ ഒന്നിനെയാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിച്ചിരിക്കുന്നത്. യാക്കോബ് ബഥേലിൽ ഒരു തൂണ് നാട്ടി എന്ന ഉൽപ്പത്തി പുസ്തകം 35 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ കാണുന്നു. അതിന്മേൽ ഒരു പാനീയയാഗം ഒഴിച്ച് എണ്ണയും പകർന്നു. ലേവ്യ പുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലും യാഗങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഹോമയാഗത്തോടും ഭോജനയാഗത്തോടും കൂടെ ഒരു പാനീയയാഗം കൂടി ഉണ്ടായിരുന്നു എന്ന് നാം കാണുന്നു. എന്നാൽ പാപയാഗത്തോടോ അതിക്രമയാഗത്തോടോ അകൃത്യയാഗത്തോടോ ഈ പാനീയയാഗം ഒരിക്കലും കഴിച്ചിരുന്നില്ല. ഇത് തികച്ചും അസാധാരണമായ ഒരു യാഗമായിരുന്നു. വീണ്ടെടുപ്പുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലായിരുന്നു. ക്രിസ്തുവിന്റെ ആളത്വവുമായി ഇതിന് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഒരു തുരുത്തിയിൽ വീഞ്ഞുകൊണ്ടുവന്ന് യാഗത്തിന്റെ മീതെ ഒഴിക്കുകയും അത് തീയിൽ നിരാവിയായി അപ്രത്യക്ഷമാകുകയും ചെയ്തിരുന്നു. ക്രിസ്തുവിന്റെ യാഗത്തിന്മേൽ എന്റെ ജീവിതത്തെ ഒരു പാനീയയാഗമായി ഒഴിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഏറ്റവും ശ്രേഷ്ഠമായ യാഗം അർപ്പിച്ചു എന്ന വസ്തുത പൗലോസിനറിയാമായിരുന്നു. തന്റെ ജീവൻ ഒരു പാനീയയാഗമായി അർപ്പിക്കുവാനാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. താൻ ആവിയായി ഒന്നുമില്ലാത്തവനായി തീർന്നിട്ട് യേശുക്രിസ്തുവിനെ മാത്രം മറ്റുള്ളവർ കാണുവാൻ ഇടയാകണം എന്നാണ് പൗലോസിന്റെ താൽപര്യം. സകല മാനവും മഹത്വവും ക്രിസ്തുവിന് ലഭിക്കണം എന്നാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. ഇതായിരുന്നു പൗലോസിന്റെ മനസ്സ്. ക്രിസ്തീയ ജീവിതത്തിൽ ഇതിലുപരിയായി ഒന്നും താൽപര്യപ്പെടുവാനില്ല. 18 വാക്യം കൂടി നോക്കാം. അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പീൻ, എന്നോടുകൂടെ സന്തോഷിപ്പീൻ. നിങ്ങളുടെ ജീവിതം സുവിശേഷത്തിന് യോഗ്യമായിട്ടുള്ളതെങ്കിൽ ഞാൻ എന്റെ ജീവിതം ഒരു പാനീയയാഗമായി അർപ്പിക്കുകയാണ്. ഇതിൽ നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാമെന്നത്ര പൗലോസ് പറയുന്നത്. താഴ്മയോടുകൂടിയ ഒരു നടപ്പാണിത്. ക്രിസ്തുവിന്റെ മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ തന്റെ ജീവനെ പാനീയയാഗമായി അർപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. അത് എത്രയോ മനോഹരവും മഹത്വകരവുമായ കാര്യമാണ്. സന്തോഷത്തിന്റെ സൂചനയോടുകൂടിയാണ് പൗലോസ് അവസാനിപ്പിക്കുന്നത്. ഇക്കാലത്ത് നാം പലപ്പോഴും തെറ്റായ കാര്യങ്ങളിൽ സന്തോഷിക്കാറുണ്ട്. യേശു നമുക്ക് വേണ്ടി മരിച്ചു എന്നും നമുക്ക് അവനെ സേവിക്കുവാൻ കഴിയും എന്നും ഉള്ള കാര്യത്തിൽ നാം സന്തോഷിക്കേണ്ടത് അത്രേ. ദൈവത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ കേൾക്കുമ്പോൾ ഏതെങ്കിലും സഭയിൽ ആത്മാക്കൾ രക്ഷയിലേക്ക് കടന്നുവന്ന് വിശ്വാസ ജീവിതത്തിൽ മുന്നേറുന്നു എന്ന് കേൾക്കുമ്പോൾ നാം സന്തോഷിക്കേണ്ടതാണ്. നാം യഥാർത്ഥത്തിൽ താഴ്മയും വിനയവും ഉള്ളവരാണെങ്കിൽ മറ്റുള്ളവരുടെ വിജയത്തിൽ നാം സന്തോഷമുള്ളവരായിരിക്കും. പലപ്പോഴും നമുക്ക് ശാഠ്യവും ദുരഭിമാനവും വളരെ അധികമാണ്. പൗലോസിന്റെ കാലത്ത് അത് ക്രിസ്തുവിന്റെ പ്രവർത്തനത്തിന് വിഘാതമായിരുന്നു. ഇന്നും അത് തന്നെയാണ് വാസ്തവമല്ലേ? പിണക്കമസൂയ, ചണ്ട, ദുരഭിമാനം. ഒരു വിശ്വാസിയിൽ ക്രിസ്തുവിന്റെ മനസ്സുണ്ടാകുമ്പോൾ അത് സന്തോഷത്തിനും ദൈവനാമ മഹത്വത്തിനും ഇടയാകും. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും അപ്രകാരം ഒരു ജീവിതം നയിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ.
ഫിലിപ്പിയർ എഴുതിയ ലേഖനത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ എഴുതിയാലും ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447763 78 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
നേരം പോയി സന്ധ്യയായി എന്നാരംഭിക്കുന്ന ഈ ഗാനം വീണ്ടും കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബിജു ടി വർഗീസ് പാലക്കാട്, ലിസ ജോൺ ഇടുക്കി, കെ യു മാത്യു വയനാട്, ഏലിയാമ സത്യശീലൻ പുനലൂർ, ജോമോൻ തൃശൂർ, ആനി ജെയിംസ് തൊടുപുഴ എന്നിവരാണ്.
നേരം പോ Thank you.